ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. പാലക്കാട് അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിൽ നിന്നുള്ള സംഘം ഇന്ന് മുഖ്യമന്ത്രിക്ക് ഭൂമി കൈയേറ്റം സംബന്ധിച്ച നിവേദനം നൽകും. ഉത്സവനാളുകളിലെ വിലക്കയറ്റം പ്രതിരോധിക്കാൻ വിപണിയിൽ ഫലപ്രദമായി ഇടപെടാനാണ് സർക്കാർ ശ്രമമെന്ന് മന്ത്രി ജി ആർ അനിൽ. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ട്രിവാൻഡ്രം റോയൽസിനെയും ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെയും നേരിടും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും അബുദാബി കിരീടാവകാശി കൂടിക്കാഴ്ച നടത്തും. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്നലെയാണ് അബുദാബി കിരീടാവകാശി ഇന്ത്യയിലെത്തിയത്. 54-ാമത് GST കൌൺസിൽ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിലാണ് യോഗം. ധനമന്ത്രി കെ എൻ ബാലഗോപാലും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ഓൺലൈൻ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള ഇടപെടലിൽ കേരള പോലീസിന് കേന്ദ്ര അംഗീകാരം. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ആദ്യ സ്ഥാപക ദിനാഘോഷത്തോട് അനുബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച പുരസ്കാരമാണ് കേരളം സ്വന്തമാക്കിയത്. നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായിൽ നിന്ന് സംസ്ഥാന പോലീസ് മേധാവി പുരസ്കാരം ഏറ്റുവാങ്ങും. പാലക്കാട് അട്ടപ്പാടിയിലെ വിവിധ ആദിവാസി ഊരുകളിൽ നിന്ന് 50-ഓളം പേരടങ്ങുന്ന സംഘം ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണും. അട്ടപ്പാടിയിലെ വ്യാപക ഭൂമി കൈയേറ്റം സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകും. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലും പരാതിയുടെ പകർപ്പ് നൽകും. DGP യെയും സംഘം ഇന്ന് കാണുന്നുണ്ട്. ഉത്സവനാളുകളിലെ വിലക്കയറ്റം പ്രതിരോധിക്കാൻ വിപണിയിൽ ഫലപ്രദമായി ഇടപെടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി ജി ആർ അനിൽ. സൌജന്യ ഓണക്കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 6 ലക്ഷത്തോളം വരുന്ന മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും വയനാട് ഉരുൾപൊട്ടൽ ബാധിത മേഖലയിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഓണക്കിറ്റ് ലഭിക്കും. ഓണക്കാലത്തുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഉടൻ തന്നെ വിതരണം ചെയ്യാനുള്ള നടപടികൾ ഊർജ്ജിതമായി നടക്കുകയാണെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു. സംസ്ഥാനത്തെ റേഷൻ കടകളിൽ ഓണക്കിറ്റ് വിതരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും മന്ത്രി അറിയിച്ചു.
3 ദിവസം കൊണ്ടോ 4 ദിവസം കൊണ്ടോ നമുക്ക് മുഴുവൻ ആളുകൾക്കും ഇത് വിതരണം ചെയ്യാൻ കഴിയണമെന്നാണ് ഗവൺമെന്റ് പറഞ്ഞത്. ഇതിനർഹതയുള്ള കുടുംബങ്ങൾ കൃത്യമായി ഈ ദിവസങ്ങളിൽ ഈ കിറ്റ് വാങ്ങിയെടുക്കാം. കേരളത്തിലെമ്പാടും റേഷൻ കടകളിലെ ഇത്തരം കിറ്റിന്റെ വിതരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായിട്ടുണ്ട്. അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ ഈ തരത്തിൽ മാധ്യമങ്ങൾ ശ്രദ്ധേയമാണ്.
ഓണത്തോട് അനുബന്ധിച്ച് സ്കൂൾ കുട്ടികൾക്കുള്ള 5 കിലോഗ്രാം അരി വിതരണത്തിന് ഇന്ന് തുടക്കം. തിരുവനന്തപുരം കമലേശ്വരം GHSS മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിക്കും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായാണ് അരി വിതരണം. തിരുവനന്തപുരം നഗരത്തിലേക്കുള്ള കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു. റെയിൽപാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി നഗരത്തിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന പ്രധാന പൈപ്പ് മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തിയെ തുടർന്നാണ് ജലവിതരണം മുടങ്ങിയത്. അപ്രതീക്ഷിത തടസ്സങ്ങളാണ് കാലതാമസത്തിന് കാരണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സംസ്ഥാനത്ത് മെഡിസെപ് പദ്ധതിയിലൂടെ 2.5 വർഷത്തിൽ നൽകിയത് 1485 കോടി രൂപയുടെ ചികിത്സാ ആനുകൂല്യങ്ങൾ. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്രിതർക്കുമായാണ് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കിയത്. 2022 ജൂലൈ 1 പദ്ധതി ആരംഭിച്ചത്. കേരളം മുന്നോട്ടുവച്ച മറ്റൊരു ലോക മാതൃകയാണ് മെഡിസെപ് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ADGP അജിത് കുമാർ RSS നേതാക്കളെ കണ്ടത് എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്ന് CPI ദേശീയ സെക്രട്ടറി ഡി രാജ ആവശ്യപ്പെട്ടു. കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുവെന്നും CPI സംസ്ഥാന നേതൃത്വവുമായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയം സർക്കാർ പരിശോധിക്കുമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ കണ്ണൂരിൽ അറിയിച്ചു. ഓണം കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഈ മാസം 13 വൈകിട്ട് 5 തുറക്കും. തിരുവോണ പൂജകൾ 15 നടക്കും. ഓണം കന്നിമാസ പൂജകൾ ഒരുമിച്ച് വരുന്നതിനാൽ ഈ മാസം 21 വരെ നട തുറന്നിരിക്കും. പൂജകൾ പൂർത്തിയാക്കി 21 രാത്രി 10 നടയടയ്ക്കും. കണ്ണൂർ ഏഴിമല റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. ഏഴിമല റെയിൽവേ സ്റ്റേഷന് സമീപത്തെ റെയിൽവേ ഗേറ്റിനോട് ചേർന്നാണ് മേൽപ്പാലം പണിയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
47 കോടി 78 ലക്ഷം രൂപയാണ് മേൽപ്പാലം നിർമ്മിക്കുന്നതിന് അനുവദിച്ചത്. 525 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന മേൽപ്പാലത്തിന് 10.35 മീറ്റർ വീതിയുണ്ടാവും. 7 മീറ്റർ വീതിയിൽ റോഡും 1.5 മീറ്റർ വീതിയിൽ ഫുട്പാത്തും നിർമ്മിക്കുന്നുണ്ട്. ഇരുഭാഗത്തും 4.5 മീറ്റർ വീതിയിൽ സർവീസ് റോഡുകളും നിർമ്മിക്കും. 1.51 കോടി രൂപ ചെലവഴിച്ചാണ് സ്ഥലമേറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കിയത്. കൊൽക്കത്തയിലെ ഇൻഫ്രാകൺസ്ട്രാ ലിമിറ്റഡ് കമ്പനിക്കാണ് നിർമ്മാണ കരാർ. കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുഖേനയാണ് പദ്ധതി നടപ്പാക്കുന്നത്. മേൽപ്പാലത്തിന്റെ പ്രവൃത്തി വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് എം വിജിൻ എംഎൽഎ അറിയിച്ചു.
കേരള തീരം മുതൽ വടക്കൻ കർണാടക തീരം വരെ ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടതിന്റെ ഫലമായി സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. പാരീസ് പാരാലിമ്പിക്സിന് ഇന്നലെ സമാപനമായി. 220 മെഡലുമായി ചൈന ഒന്നാം സ്ഥാനം നിലനിർത്തി. ബ്രിട്ടൻ രണ്ടാമതും അമേരിക്ക മൂന്നാമതുമാണ്. ചരിത്രത്തിലെ ഏറ്റവും മികച്ച മെഡൽ നേട്ടവുമായാണ് ഇത്തവണ ഇന്ത്യൻ സംഘത്തിന്റെ മടക്കം. 7 സ്വർണവും 9 വെള്ളിയും 13 വെങ്കലവുമായി ആകെ 29 മെഡലുകൾ സ്വന്തമാക്കി ഇന്ത്യ 18 സ്ഥാനത്തെത്തി. പാരാലിമ്പിക്സിൽ രാജ്യത്തിന്റെ അഭിമാനമുയർത്തിയ ഇന്ത്യൻ സംഘത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. 2028 യുഎസിലെ ലോസ് ആഞ്ചൽസ് അടുത്ത പാരാലിമ്പിക്സ് മത്സരങ്ങൾക്ക് വേദിയാകും. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. കെഎൽ രാഹുലും ഋഷഭ് പന്തും ടീമിൽ തിരിച്ചെത്തും. 2 മത്സരങ്ങളുള്ള പരമ്പരയ്ക്ക് ഈ മാസം 19 ചെന്നൈയിൽ തുടക്കമാകും. രോഹിത് ശർമ്മ ടീം ഇന്ത്യയെ നയിക്കും. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ട്രിവാൻഡ്രം റോയൽസിനെ നേരിടും. വൈകിട്ട് 6:45 ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സുമായി ഏറ്റുമുട്ടും. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ആണ് മത്സരങ്ങൾ. സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് തൃശൂർ മാജിക് FCയും കണ്ണൂർ വാരിയേഴ്സ് FCയും ഏറ്റുമുട്ടും. മലപ്പുറം മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മത്സരം. ആദ്യ മത്സരത്തിൽ കൊച്ചിക്കെതിരെ മലപ്പുറം വിജയിച്ചിരുന്നു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ടൂർണമെന്റ് കേരളത്തിലെ ഫുട്ബോളിന് പുതുജീവൻ നൽകുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ടൂർണമെന്റിലെ തെക്കൻ കേരളത്തിൽ നിന്നുള്ള ഏക ടീമായ തിരുവനന്തപുരം കൊമ്പൻസിന്റെ ലോഗോ പ്രകാശനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ടീമിന്റെ ഔദ്യോഗിക ലിറിക്കൽ വീഡിയോ ആന്റണി രാജു MLA പ്രകാശനം ചെയ്തു. FEI എൻഡ്യൂറൻസ് ലോക ചാമ്പ്യൻഷിപ്പിൽ സീനിയർ വിഭാഗം മത്സരം വിജയകരമായി പൂർത്തിയാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയെന്ന നേട്ടം സ്വന്തമാക്കി മലപ്പുറം തിരൂർ സ്വദേശിനി നിത അഞ്ചും ചേലാട്ട്. ഈ വിഭാഗത്തിലേക്ക് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ മത്സരാർത്ഥിയെന്ന റെക്കോർഡും 22-കാരിയായ നിതയ്ക്കാണ്. ഫ്രാൻസിലെ മോൺപാസിയറിൽ 40 രാജ്യങ്ങളിൽ നിന്നായി 144 താരങ്ങൾ പങ്കെടുത്ത മത്സരം നിത ഉൾപ്പെടെ 45 പേർ മാത്രമാണ് പൂർത്തിയാക്കിയത്. ദേശീയ ഗുണനിലവാര അംഗീകാരം നേടിയ കൊല്ലം ശക്തികുളങ്ങര പ്രാഥമികാരോഗ്യ കേന്ദ്രം ലോകാരോഗ്യ സംഘടനാ പ്രതിനിധികൾ സന്ദർശിച്ചു. WHO ഇന്ത്യൻ റീജിയണൽ ചീഫ് ഡോക്ടർ റോഡ്രിഗോ എസ് ഓഫ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശനം നടത്തിയത്. ആരോഗ്യരംഗത്തെ കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. നവീകരിച്ച കൊണ്ടോട്ടി എടവണ്ണപ്പാറ അരീക്കോട് റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി TA മുഹമ്മദ് റിയാസ് ഇന്ന് നിർവഹിക്കും. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ഏറനാട് മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന റോഡിന് ആകെ 21 കിലോമീറ്റർ നീളമുണ്ട്. കിഫ്ബി ഫണ്ടിൽ നിന്ന് 80.58 കോടി ചെലവിലാണ് റോഡിന്റെ ഒന്നാംഘട്ട നവീകരണം പൂർത്തിയാക്കിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുതിർന്ന മാധ്യമപ്രവർത്തകനും കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന നേതാവുമായിരുന്ന N. രാജേഷിന്റെ സ്മരണാർത്ഥം 4th N. രാജേഷ് സ്മാരക പുരസ്കാരം മലയാള ചലച്ചിത്ര മേഖലയിലെ വനിതകളുടെ കൂട്ടായ്മയായ WCC സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീപക്ഷത്ത് നിന്ന് അവകാശങ്ങൾക്കായി പോരാടിയ പ്രസ്ഥാനമാണ് WCC എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അളവു തൂക്ക സംബന്ധമായ പരാതികൾ പരിഹരിക്കുന്നതിന് തിരുവനന്തപുരം ജില്ലാ ആസ്ഥാനം കേന്ദ്രീകരിച്ച് ലീഗൽ മെട്രോളജി വകുപ്പ് കൺട്രോൾ റൂം തുറന്നു. വകുപ്പിന്റെ സുതാര്യം മൊബൈൽ ആപ്പിലൂടെയും ജില്ലാ കേന്ദ്രത്തിലൂടെയും താലൂക്ക് കേന്ദ്രങ്ങളിലും ഉപഭോക്താക്കൾക്ക് പരാതികൾ അറിയിക്കാവുന്നതാണ്. 8281698011 8281698002 എന്നീ കൺട്രോൾ റൂം നമ്പറുകളിലും പരാതികൾ അറിയിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. പാലക്കാട് അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിൽ നിന്നുള്ള സംഘം ഇന്ന് മുഖ്യമന്ത്രിക്ക് ഭൂമി കൈയേറ്റം സംബന്ധിച്ച നിവേദനം നൽകും. ഉത്സവനാളുകളിലെ വിലക്കയറ്റം പ്രതിരോധിക്കാൻ വിപണിയിൽ ഫലപ്രദമായി ഇടപെടാനാണ് സർക്കാർ ശ്രമമെന്ന് മന്ത്രി GR അനിൽ. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ട്രിവാൻഡ്രം റോയൽസിനെയും ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സിനെയും നേരിടും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.